السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധീകരിക്കാനുള്ള ശക്തിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, എന്റെ വിശ്വാസം ഇതാണ്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധീകരിക്കാനുള്ള ശക്തി ലോകത്തിലെ മറ്റൊരു നബിക്കും ലഭിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ പുരോഗതിയുടെ രഹസ്യവും ഇതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകർഷണ ശക്തി അസാധാരണമായതായിരുന്നു. അതുപോലെ തന്നെ അങ്ങയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്ന സ്വാധീനം കേൾക്കുന്നവർ പ്രിയപ്പെട്ടവരായി തീരുമായിരുന്നു. പറയുന്നു, ഏതൊരു കൂട്ടരെയാണോ അവിടുന്ന് ആകർഷിച്ചെടുത്തത് അവരെ പരിശുദ്ധീകരിക്കുകയും ചെയ്തു. പിന്നീട് ഈ കാര്യം വിവരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ ഏതുവിധത്തിലുള്ള പരിവർത്തനമാണ് ഉണ്ടാക്കിയത് പറയുന്നു. സഹാബാക്കളുടെ അവസ്ഥയെ നോക്കുമ്പോൾ അവരിൽ കളവ് പറയുന്ന ഒരാളെപ്പോലും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ അറബികളുടെ പ്രാരംഭ അവസ്ഥയെക്കുറിച്ച് നോക്കുമ്പോൾ അവർ അധപ്പതനത്തിന്റെ അഗാധ ഗർത്തത്തിൽ ആപതിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബിംബാരാധനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. യത്തീമുകളുടെ ധനം അപഹരിക്കുന്നതിലും എല്ലാവിധത്തിലുള്ള തിന്മകളിലും ധൈര്യം കാണിക്കുന്നവരും ദുസ്വഭാവികളുമായിരുന്നു. കൊള്ളക്കാരെ പോലെയാണ് ജീവിച്ചിരുന്നത്, അഥവാ അടിമുതൽ മുടിവരെ മാലിന്യത്തിൽ മുങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ മറ്റൊരു സമൂഹത്തിലും ലഭിക്കാത്ത വിധത്തിലുള്ള വിപ്ലവം അവിടുന്ന് അവരിൽ ഉണ്ടാക്കിയെടുത്തു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മുഅജിസത്ത് ഇത്രമാത്രം വലുതാണ്. അവിടുന്ന് ഒരു സ്ഥലത്ത് പറയുന്നു, ലോകത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ ഇത് മാത്രം മതിയായതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഒരു മനുഷ്യനെ ശരിയാക്കിയെടുക്കുക എന്നത് തന്നെ പ്രയാസകരമാണ്. ഒരു മനുഷ്യന്റെ പരിഷ്കരണം പോലും വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ഒരു സമൂഹത്തെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അവർ തങ്ങളുടെ ഈമാന്റെയും ഇഖ്ലാസിന്റെയും ആ മാതൃക കാണിച്ചു. സത്യത്തിനു വേണ്ടി ആടുമാടുകളെ പോലെ അറുക്കപ്പെട്ടു. അവർ ആരെയാണോ സ്വീകരിച്ചിരുന്നത് അദ്ദേഹത്തിനു വേണ്ടി. യഥാർത്ഥ കാര്യം ഇതാണ്, അവർ ഭൗമിക മനുഷ്യരായിരുന്നില്ല, മറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും മാർഗനിർദ്ദേശങ്ങളും സ്വാധീന നിർഭരമായ ഉപദേശങ്ങളും അവരെ ആകാശീയ മനുഷ്യരാക്കി തീർത്തിരുന്നു. വിശുദ്ധ ഗുണങ്ങൾ അവരിൽ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. ഈ ഒരു മാതൃകയാണ് നാം ഇസ്ലാമിന്റേതായി ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അവിടുന്ന് പറയുന്നു, ഈ ഇസ്ലാഹിന്റെയും നേർമാർഗത്തിന്റെയും കാരണമായി ആണ് അള്ളാഹു പ്രവചനം എന്ന നിലയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്ന് വെച്ചത്. അത് മുഖേന ഭൂമിയിൽ അവിടുന്ന് ജനിച്ചു. കാരണം അവിടുന്ന് ഭൂമിയെ സമാധാനം, രഞ്ജിപ്പ്, ഉന്നത സ്വഭാവ ഗുണങ്ങൾ എന്നിവ കൊണ്ടും നന്മ കൊണ്ടും നിറച്ചു. ഇന്നും നമ്മൾ കാണുന്നു, നീതിയോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് ഈ കാര്യം അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം അജ്ഞരായ, വഴിപിഴച്ച, മാലിന്യത്തിൽ മുങ്ങിയ ജനങ്ങളെ വിദ്യാസമ്പന്നരായ മനുഷ്യരാക്കി മാറ്റി, ദൈവീക മനുഷ്യരാക്കി മാറ്റി. ഏതാനും വർഷം ആയി ഒരു യഹൂദി സ്കോളർ എന്നോട് പറയുകയുണ്ടായി, എന്നെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഞങ്ങൾ യഹൂദികൾക്ക് മസ്ജിദ് അക്സയിൽ പോകാനുള്ള അനുവാദം ഇല്ലാതിരുന്നിട്ടും ഞാൻ അവിടെ പോവുകയും എല്ലാം കണ്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് കണ്ടതിന്റെ അദ്ദേഹം എനിക്ക് വിശദീകരിച്ചു തന്നത് അത് വളരെയധികം ദീർഘമായതാണ്. ഏതായിരുന്നാലും പറയുകയുണ്ടായി, അവിടെ അത് കാണിച്ചു തരുന്ന അവിടുത്തെ മേൽനോട്ടക്കാരൻ, അദ്ദേഹത്തിന് എന്നെ സംശയം തോന്നി, ഞാൻ മുസ്ലിം അല്ല എന്ന് പറയുന്നു. ഓരോ പ്രാവശ്യവും ഞാൻ അത്തരത്തിൽ ചില കാര്യങ്ങൾ സംസാരിച്ചു, അത് മുഖേന അദ്ദേഹത്തിന്റെ മുസ്ലിമാണ് എന്ന കാര്യം പ്രകടമാകുമായിരുന്നു. ഏതുവരെ എന്നാൽ അവിടുത്തെ മേൽനോട്ടക്കാരന് സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി ആ യഹൂദി പറയുന്നു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന കലിമയും ചൊല്ലി പറയുന്നു. ഏതായിരുന്നാലും പള്ളി ഞാൻ നല്ലതുപോലെ കണ്ടുകഴിഞ്ഞപ്പോൾ അവിടുത്തെ മേൽനോട്ടക്കാരൻ എന്നോട് പറഞ്ഞു, തീർച്ചയായും താങ്കൾ കലിമയും ചൊല്ലിയിട്ടുണ്ട്, എന്നിരുന്നാലും എനിക്കിപ്പോഴും താങ്കൾ മുസ്ലിമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്, എനിക്ക് തൃപ്തിയായിട്ടില്ല. ഇപ്പോൾ താങ്കൾ എല്ലാം കണ്ടുകഴിഞ്ഞിരിക്കുന്നു, ഇനി താങ്കൾ എനിക്ക് യാഥാർത്ഥ്യം പറഞ്ഞു തന്നാലും താങ്കൾ ആരാണ്? പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പറയുന്നത് ശരിയാണ്, ഞാനൊരു മുസ്ലിം അല്ല, ഞാൻ യഹൂദിയാണ്. കലിമ ചൊല്ലിയതിനെ കുറിച്ചാണ് ചോദ്യം എങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല. ഞാൻ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞത് അതും ഞാൻ വിശ്വസിക്കുന്നത് തന്നെയാണ്. കാരണം എനിക്ക് അറബികളുടെ ചരിത്രത്തെ കുറിച്ചറിയാം, ആ കാലഘട്ടത്തിൽ അറബികളുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് എനിക്കറിയാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാദത്തിന് മുമ്പുള്ള അറബികളുടെ അവസ്ഥയെ ഒരു നബിക്ക് മാത്രമേ ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഭൗതികനായ ഒരു നേതാവിന് ആ അവസ്ഥയെ മാറ്റാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെ അള്ളാഹുവിനാൽ അയക്കപ്പെട്ട നബിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അയാൾ ഭൗതിക വ്യക്തിയായിരുന്നിട്ടും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അതിമഹത്തായ വിപ്ലവത്തെ അംഗീകരിക്കുകയുണ്ടായി. ഇന്നും അഥവാ ആരെങ്കിലും നീതിന്യായ ദൃഷ്ടിയോടുകൂടി നോക്കുകയാണ് എങ്കിൽ സഹാബാക്കളിൽ ഉണ്ടായ അസാധാരണമായ പരിവർത്തനം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധീകരിക്കാനുള്ള ശക്തി കൊണ്ടാണ് ഉണ്ടായത് എന്ന കാര്യം അംഗീകരിക്കാതിരിക്കാൻ അവർക്ക് നിവൃത്തിയില്ല. യഥാർത്ഥത്തിൽ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെയായിരുന്നു. സഹാബാക്കളെക്കുറിച്ച്, അവരുടെ അസാധാരണമായ സ്ഥാനത്തെക്കുറിച്ച്, അവരിൽ അസാധാരണമായ പരിവർത്തനം ഉണ്ടായതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ പറയുന്നു, സഹാബാക്കളുടെ മാതൃക നോക്കുക. യഥാർത്ഥത്തിൽ സഹാബാക്കളുടെ മാതൃക മുഴുവൻ പ്രവാചകന്മാരുടെയും മാതൃക പോലെയാണ്. അള്ളാഹുവിന് കർമ്മമാണ് പ്രിയങ്കരം. അവർ ആടുമാടുകളെ പോലെ തങ്ങളുടെ ജീവൻ നൽകി. അവരുടെ ഉദാഹരണം ഇതുപോലെയാണ്. ഏതുപോലെ നുബുവത്തിന്റെ ഒരു രൂപം ആദം അലൈഹി ഇസ്ലാം മുതൽ രൂപപ്പെട്ടു വരികയാണ്. രൂപം, ചിത്രം, നുബുവത്തിന്റെ ഒരു സ്ഥാനം, നുബുവത്തിന്റെ ഒരു സങ്കല്പം, അത് ആദമിന്റെ കാലഘട്ടം മുതൽ തുടർന്നു വരികയാണ്. എന്നാൽ അറിയാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ സഹാബാക്കൾ അത് അതിനെ തിളക്കമുള്ളതായി കാണിച്ചു, പറഞ്ഞു തന്നു. സത്യസന്ധത, ആത്മാർത്ഥത എന്ന് പറയുന്നത് ഇതിനാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, പിന്നീട് ഏതുപോലുള്ള ക്ലേശകരമായ ജീവിതമാണ് അവർ കഴിച്ചുകൂട്ടിയത് അതിന്റെ ഉദാഹരണവും കാണാൻ സാധ്യമല്ല. സഹാബാക്കളുടെ സംഘം അത്ഭുതകരമായ സംഘം, വിലമതിക്കേണ്ട, അനുദാപനം ചെയ്യേണ്ട ഒരു സംഘമാണ്. അവരുടെ ഹൃദയം ദൃഢവിശ്വാസം കൊണ്ട് നിറഞ്ഞുകവിഞ്ഞിരുന്നു. ദൃഢവിശ്വാസമുണ്ടായാൽ മെല്ലെ മെല്ലെ ആദ്യം ധനവും മറ്റും നൽകാൻ വേണ്ടി ആഗ്രഹമുണ്ടാകുന്നു. പിന്നീട് അത് വർദ്ധിക്കുമ്പോൾ ദൃഢവിശ്വാസമുള്ള ആൾ അള്ളാഹുവിനു വേണ്ടി ജീവൻ നൽകാൻ പോലും തയ്യാറാകുന്നു. വീണ്ടും സഹാബാക്കളുടെ മഹത്വം വിവരിച്ചുകൊണ്ട് ഒരവസരത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, അവരെ ഏതെങ്കിലും കച്ചവടമോ വ്യാപാരമോ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അശ്രദ്ധരാക്കുന്നില്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഈയൊരൊറ്റ ആയത്ത് സഹാബാക്കളുടെ ഹക്കിൽ മതിയായതാണ്. അവരിൽ വലിയ വലിയ പരിവർത്തനം ഉണ്ടായി. ഇംഗ്ലീഷുകാരും ഈ കാര്യം അംഗീകരിക്കുന്നവരാണ്. അതിനുദാഹരണം എവിടെയെങ്കിലും ലഭിക്കുക എന്നത് പ്രയാസകരമാണ്. കാട്ടുവാസികളായിരുന്ന ആളുകൾ ഇത്രമാത്രം ധൈര്യവും സ്ഥൈര്യവും അത്ഭുതം തോന്നുന്നു. പറയുന്നു, അവർ അത്തരത്തിലുള്ള പുരുഷന്മാരാണ്. അവരെ അള്ളാഹുവിനെ സ്മരിക്കുന്ന കാര്യത്തിൽ നിന്ന് കച്ചവടമോ വ്യാപാരമോ തടയുന്നില്ല. അതായത് ദൈവസ്നേഹത്തിൽ അവർക്ക് അത്രമാത്രം പരിപൂർണതയുണ്ട്. ഭൗതിക തിരക്കുകൾ എത്ര തന്നെ ആധിക്യത്തോടുകൂടി ഉണ്ടായാലും അവരുടെ അവസ്ഥയിൽ അത് ഇടപെടലുകൾ നടത്തുകയില്ല. വീണ്ടും അവിടുന്ന് പറയുന്നു, ഓർത്തുകൊള്ളുക, അള്ളാഹുവിന്റെ പരിപൂർണദാസർ അവർ മാത്രമാണ്. ആരെക്കുറിച്ചാണോ പറയുന്നത്, ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ല. ഹൃദയം അള്ളാഹുമായി യഥാർത്ഥ ബന്ധവും സ്നേഹവും ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവനിൽ നിന്ന് ഒരിക്കലും തന്നെ വേർപെടുകയില്ല. അതിന്റെ അവസ്ഥ ഈ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതുപോലെ ആരുടെയെങ്കിലും കുട്ടി രോഗിയായി തീർന്നാൽ അയാൾ എവിടെ തന്നെ പോയാലും ശരി, ഏത് ജോലിയിൽ മുഴുകിയാലും ശരി, എന്നാൽ അയാളുടെ ഹൃദയവും ശ്രദ്ധയും ആ കുട്ടിയിൽ തന്നെയായിരിക്കും. അതുപോലെ ഏതൊരു കൂട്ടരാണോ അള്ളാഹുമായി സത്യസന്ധമായ ബന്ധവും സ്നേഹവും ഉണ്ടാക്കിയെടുക്കുന്നത്, അവർ ഒരവസ്ഥയിലും തന്നെ അള്ളാഹുവിനെ മറക്കുകയില്ല. സഹാബ റിദ്വാനുല്ലാഹി അലൈഹിം ആ യഥാർത്ഥ ബന്ധവും അനുരക്തിയും അള്ളാഹുമായി ഉണ്ടാക്കിക്കഴിഞ്ഞിരുന്നു. അവർ അള്ളാഹുവിൽ നിന്ന് എപ്പോഴെങ്കിലും അശ്രദ്ധരാകും എന്ന ചോദ്യം തന്നെ ഉദിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഏതെങ്കിലും ത്യാഗത്തിൽ മടിച്ചു നിൽക്കുന്നവരും ആയിരുന്നില്ല. സഹാബാക്കളുടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഹദ്റത്ത് ഖുബ്ബാബ് ബിൻ അർദിനെ കുറിച്ച് പറയുന്നു, ഇദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയം അടുത്തു വന്നപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ ഇത്രമാത്രം ഭയക്കുകയും ഇത്രമാത്രം ഖശിയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. തന്റെ കഫൻ തുണി കാണുന്നതിന് വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം അത് വളരെ ഉന്നതമായ ഒരു തുണിയായിരുന്നത് അത് കണ്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, എനിക്ക് ഇത്ര ഉന്നതമായ കഫനാണോ നൽകുക. എന്നിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ഹസ്രത്ത് ഹംസയെ കഫൻ ചെയ്യാൻ ഒരു പുതപ്പ് മാത്രമാണ് ലഭിച്ചത്. അതും ഇത്രമാത്രം ചെറുതായിരുന്നു. അഥവാ അതുകൊണ്ട് കാൽ മൂടിയാൽ തല പുറത്തു കാണുമായിരുന്നു, തല മൂടുമ്പോൾ കാൽ നഗ്നമാകുമായിരുന്നു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് കാലുകൾ പുല്ലുകൾ കൊണ്ടുമൂടി. പിന്നീട് അങ്ങേയറ്റം ഭയത്തോടുകൂടി പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു ദിനാറിന്റെയോ ദിർഹത്തിന്റെയോ ഉടമസ്ഥർ പോലുമായിരുന്നില്ല. എന്നാൽ ഇന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹത്തിന്റെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ കൊണ്ട്, ആ ത്യാഗങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് എനിക്ക് അള്ളാഹു ഇത്രമാത്രം ധനം നൽകിയിരിക്കുന്നു. എന്റെ വീടിന്റെ മൂലയിൽ ഒരു പെട്ടി കിടക്കുന്നുണ്ട്, അതിനകത്തു പോലും 40,000 ദിർഹം കിടക്കുന്നുണ്ട്. പറയുന്നു, അള്ളാഹു ഇത്രയധികം നൽകിയിരിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹു ഞങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം ഈ ലോകത്ത് തന്നെ നൽകുമോ? പാരത്രിക ജീവിതത്തിൽ ഉള്ള പ്രതിഫലം അത് ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുമോ? അദ്ദേഹത്തിന്റെ അവസാനത്തെ രോഗത്തിൽ സഹാബാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളും ഇനി താങ്കളുടെ മഹാന്മാരായ സഹാബാക്കളുമായി കൂടിച്ചേരാൻ പോവുകയാണ് എന്ന് തോന്നുന്നു. അപ്പോൾ കരയാൻ തുടങ്ങി. കൂടെ ഇതുകൂടി പറഞ്ഞു, ഞാൻ മരണഭയം നിമിത്തമാണ് കരയുന്നത് എന്ന് ധരിക്കരുത്. മറിച്ച് ഞാൻ കരയുന്നത് ഏതൊരു സഹാബാക്കളെ കുറിച്ചാണോ നിങ്ങൾ എന്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞത്, അവരുടെ സ്ഥാനം വളരെ ഉന്നതമായിരുന്നു. എനിക്കവരുടെ സഹോദരനാകാനുള്ള യോഗ്യത ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിയില്ല. പറയുന്നു, അവർ ആരാണോ നമുക്ക് മുമ്പ് കടന്നുപോയത്, അവർ നാം അനുഗ്രഹം കരസ്ഥമാക്കുന്ന ഭൗതിക സാധന സാമഗ്രികളിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കിയിട്ടില്ല. അള്ളാഹുവിനോടുള്ള തക്വയും ഭയത്തിന്റെയും സ്ഥാനം ഇതായിരുന്നു. തന്നെ സ്വയം അങ്ങേയറ്റം ബലഹീനനായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടായിരുന്നു, ചിന്ത ഉണ്ടായിരുന്നു, മരണത്തിനു ശേഷം അള്ളാഹു തൃപ്തിപ്പെടുമോ ഇല്ലയോ എന്ന്. ഈയൊരു ദുആ ആയിരുന്നു, അള്ളാഹു തൃപ്തിപ്പെടണം. അങ്ങയുടെ ത്യാഗവും ദീനിനു വേണ്ടിയുള്ള സേവനവും ആരിൽ നിന്നും കുറവായിരുന്നില്ല. ഹദ്റത്ത് അലി റളിയല്ലാഹു തആല അൻഹു ആണ് അങ്ങയുടെ ജനാസ നമസ്കരിപ്പിച്ചത്. ഹദ്റത്ത് അലി അന്ന് ഖലീഫയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഈ പ്രശംസാവചനം അവിടുന്ന് പറഞ്ഞു. ആ വാക്കുകളിൽ നിന്ന് തന്നെ ഹദ്റത്ത് ഖുബ്ബാബിന്റെ സ്ഥാനം അനുമാനിക്കാവുന്നതാണ്. അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ഖുബ്ബാബിനോട് കരുണ ചെറിയട്ടെ. അദ്ദേഹം അങ്ങേയറ്റത്തെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടി ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് ഹിജ്റത്തിനുള്ള തൗഫീഖും ലഭിച്ചു. പിന്നീട് അദ്ദേഹം കഴിച്ചുകൂട്ടിയ ജീവിതം ഒരു മുജാഹിദിന്റെ ജീവിതമായിരുന്നു. അദ്ദേഹം കഠിനകരമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. അങ്ങേയറ്റത്തെ ക്ഷമയുടെയും സ്ഥിരചിത്തതയുടെയും മാതൃക കാണിച്ചു. ഹസ്രത്ത് അലി പറയുന്നു, അള്ളാഹു അത്തരം ആളുകളുടെ പ്രതിഫലം ഒരിക്കലും പാഴാക്കി കളയുകയില്ല. ആരാണോ നന്മകൾ പ്രവർത്തിക്കുന്നത്. ഹസ്രത്ത് ഖുബ്ബാബിന്റെ സ്ഥാനം ഹസ്രത്ത് ഉമറിന്റെ ദൃഷ്ടിയിൽ എന്തായിരുന്നു അതും നോക്കുക എത്രമാത്രം മഹത്തരമായിരുന്നു. ഒരിക്കൽ ഹസ്രത്ത് ഉമർ ഹസ്രത്ത് ഖുബ്ബാബിനെ വിളിച്ച് തന്റെ സിംഹാസനത്തിന്റെ അടുത്തിരുത്തി പറഞ്ഞു, ഖുബാബ്, താങ്കൾ എന്നോടൊപ്പം ഈ സിംഹാസനത്തിലിരിക്കാൻ യോഗ്യനാണ്. ബിലാലിനെ കൂടാതെ എന്നോടൊപ്പം ഈ സിംഹാസനത്തിലിരിക്കാൻ മറ്റാർക്കെങ്കിലും യോഗ്യതയുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹവും ആരംഭകാലഘട്ടത്തിൽ, അതായത് ഹസ്രത്ത് ബിലാലും ആരംഭകാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഹസ്രത്ത് ഖുബാബ് പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, നിശ്ചയമായും ബിലാലും യോഗ്യൻ തന്നെയാണ്. എന്നാൽ കാര്യം ഇപ്രകാരമാണ്, ബിലാലിനെ മുശ്രിക്കീങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവർ ഉണ്ടായിരുന്നു. അങ്ങനെ ഹസ്രത്ത് അബൂബക്കർ അദ്ദേഹത്തെ വിലക്ക് വാങ്ങി സ്വതന്ത്രനാക്കി. എന്നാൽ എനിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നെ ഈ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. ഒരു ദിവസം അത്തരത്തിലും ഉണ്ടായി, എന്നെ നിഷേധികൾ പിടിച്ചു തീയിലിട്ടു. ഒരാക്രമി എന്റെ നെഞ്ചിൽ കാലുകൾ വെച്ചു. അത് മുഖേന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തീയിൽ നിന്ന് പുറത്തുവരുന്നത് അസാധ്യമായി തീർന്നു. എന്റെ പുറംഭാഗം കനലുകളിൽ കിടന്ന് കത്തി. കനലുകൾ പരത്തി എന്നെ അതിൽ കിടത്തി. പിന്നീട് ഹസ്രത്ത് ഖുബാബ് തന്റെ പുറംഭാഗത്തെ വസ്ത്രം ഉയർത്തിക്കാണിച്ചു. അവിടെ വെളുത്ത വരകളുള്ള അടയാളം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ജ്വലിക്കുന്ന കനലുകളിൽ കിടന്നത് കാരണം ആണ് ഈ അടയാളം ഉണ്ടായിട്ടുള്ളത്. തൊലി ഉരുകി ഒലിച്ചിരുന്നു, അതുകൊണ്ടാണ് താഴെ നിന്ന് ഈ വെളുത്ത തൊലി ഉണ്ടായത്. ഹസ്രത്ത് ഖുബാബ് ബദർ യുദ്ധം, ഖന്ദഖ് യുദ്ധം, ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്തിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും മരണസമയത്ത് ചിന്തയാണ്, അള്ളാഹു തൃപ്തിപ്പെടുമോ അതോ ഇല്ലയോ എന്ന്. മറ്റൊരു സഹാബി മുആദ് ബിൻ ജബൽ ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, തഹജ്ജുദ് അനുഷ്ഠിക്കുന്ന ആളായിരുന്നു, ദീർഘനേരം ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ തഹജ്ജുദ് നമസ്കാരത്തിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇപ്രകാരം കൂറിയിടുന്നു. അള്ളാഹുവിന്റെ സമക്ഷം പറയുമായിരുന്നു, എന്റെ നാഥ, ഇപ്പോൾ എല്ലാവരും ഉറങ്ങുകയാണ്, കണ്ണുകൾ ഉറങ്ങുകയാണ്. അല്ലാഹുവേ, നീ ഹയ്യും കയ്യൂമുമാണ്. ഞാൻ നിന്നോട് സ്വർഗമാണ് ചോദിക്കുന്നത്, എന്നാൽ ഞാൻ ഇക്കാര്യത്തിൽ അല്പം അലസനാണ്. അതായത് കർമ്മം ചെയ്യുന്നതിൽ ഞാൻ അലസനാണ്, അഗ്നിയിൽ നിന്ന് ദൂരേക്ക് ഓടുന്നതിലും ബലഹീനനാണ്. എനിക്കറിയാം നരകമാകുന്ന അഗ്നി ഉണ്ട് എന്ന്, അതിനായി നന്മകൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിൽ ഞാൻ വളരെയധികം ബലഹീനനാണ്. അല്ലാഹുവേ, നീ എനിക്ക് നിന്റെ പക്കൽ നിന്ന് മാർഗദർശനം നൽകിയാലും ആ ഹിദായത്ത് എനിക്ക് ഖിയാമത്താളിലും ലഭിച്ചിരിക്കണം. അന്ന് നീ നിന്റെ വാഗ്ദാനത്തിനെതിരെ ഒന്നും ചെയ്യുകയില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ വളരെയധികം ചിലവ് ചെയ്യുമായിരുന്നു. ചിലവ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കടങ്ങളും ഉണ്ടാകുമായിരുന്നു. ഹസ്രത്ത് കഅബ് ബിൻ മാലിക്കിന്റെ മകൻ ഹസ്രത്ത് മുആദിനെ കുറിച്ച് വിവരിക്കുന്നു, അല്ലാഹു ഹസ്രത്ത് മുആദിനോട് അത്ഭുതകരമായ രീതിയിലാണ് പെരുമാറിയിരുന്നത്. അദ്ദേഹം വളരെയധികം സൗന്ദര്യവാനായിരുന്നു, വളരെയധികം ധർമ്മിഷ്ഠനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദുആകൾ വളരെയധികം സ്വീകരിക്കപ്പെടുമായിരുന്നു. അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹു അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുമായിരുന്നു. അല്ലാഹു അദ്ദേഹത്തോട് പ്രത്യേകമായ നിലയിലാണ് പെരുമാറിയിരുന്നത്. അഥവാ കടമുണ്ടായിരുന്നുവെങ്കിൽ അത് നീങ്ങിപ്പോകുന്നതിനുള്ള സംവിധാനവും അല്ലാഹു ഒരുക്കി നൽകുമായിരുന്നു. അല്ലാഹു അത്ഭുതകരമായ നിലയിലുള്ള ഒരു ഗ്രാഹ്യശക്തിയും ആത്മീയ ദൃഷ്ടിയും അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഈ സഹാബാക്കൾക്ക് അല്ലാഹുവിനോടുള്ള സ്നേഹം കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്നേഹമുണ്ടായിരുന്നു. അല്ലെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കാരണം കൊണ്ട് അല്ലാഹുവിനോടും സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. കാരണം അങ്ങയുടെ വിശുദ്ധീകരിക്കാനുള്ള ശക്തിയാണ് ഇവരിൽ അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഗ്രാഹ്യം ഉണ്ടാക്കിയെടുത്തത്. ഇതുപോലെ പറയുകയുണ്ടായി, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധീകരിക്കാനുള്ള ശക്തി അവരിൽ ഒരു വിപ്ലവം ഉണ്ടാക്കിയെടുക്കുകയുണ്ടായി എന്നല്ല, അതല്ല എങ്കിൽ സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും ഈ കഥകൾ ഒരിക്കലും രചിക്കപ്പെടുമായിരുന്നില്ല. അല്ലാഹുവിനു വേണ്ടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്ന സ്നേഹം അതും അത്തരത്തിലുള്ളതാണ്. അതിനുള്ള ഉദാഹരണവും കാണാൻ സാധ്യമല്ല. ഏതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാമും പറഞ്ഞിട്ടുണ്ട്, ഹദ്റത്ത് ഷമ്മാസ് ബിൻ ഉസ്മാനെ കുറിച്ച് ചരിത്രം അത്തരത്തിലുള്ള ഒരു സംഭവം സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഒരു ഉദാഹരണമായി മാറി. ഇസ്ലാമിനു വേണ്ടി ത്യാഗത്തിന്റെ ഉന്നതമായ മാതൃക സ്ഥാപിച്ചതിന്റെ ഒരു ഉദാഹരണമാണ് അത്. ഉഹദ് യുദ്ധത്തിൽ ഹസ്രത്ത് തൽഹയുടെ സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും മാതൃക ലഭിക്കുന്നിടത്ത് ഏതുവിധത്തിലാണ് അദ്ദേഹം തന്റെ കൈ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിനു മുന്നിൽ വെച്ചത്? അങ്ങേക്ക് ഒരമ്പും ഏൽക്കാതിരിക്കുന്നതിനു വേണ്ടി അവിടെ ഹസ്രത്ത് ഷമ്മാസും വലിയ പങ്ക് നിർവഹിക്കുകയുണ്ടായി. ഹസ്രത്ത് ഷമ്മാസ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്നു എല്ലാ ആക്രമണങ്ങളും സ്വയം ഏറ്റുവാങ്ങി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഷമ്മാസിനെ കുറിച്ച് പറഞ്ഞു, ഷമ്മാസിനെ ഞാൻ ഏതെങ്കിലും വസ്തുവുമായി ഉപമിക്കുകയാണെങ്കിൽ ഞാനൊരു പരിചയവുമായി ഉപമിക്കും. കാരണം അദ്ദേഹം ഉഹദ് മൈതാനത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയമായി മാറിയിരുന്നു. അദ്ദേഹം എന്റെ മുന്നിലും പിന്നിലും ഇടതും വലതും സംരക്ഷിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ യുദ്ധം ചെയ്തു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് നോക്കിയാലും അവിടുന്ന് പറയുന്നു, ഷമ്മാസ് അങ്ങേയറ്റം ധൈര്യത്തോടുകൂടി അവിടെ യുദ്ധം ചെയ്യുന്നതായി എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. ശത്രുക്കൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കുന്നതിൽ വിജയിച്ചപ്പോൾ റസൂൽ തിരുമേനിക്ക് അബോധാവസ്ഥ ഉണ്ടാവുകയും അവിടുന്ന് വീഴുകയും ചെയ്തപ്പോൾ അപ്പോഴും ഷമ്മാസ് തന്നെയാണ് പരിചയമായി മുന്നിൽ നിന്നത്. ഏതുവരെ എന്നാൽ സ്വയം കഠിനമായി മുറിവേറ്റു. ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ മദീനയിലേക്ക് കൊണ്ടുവന്നു. ഹസ്രത്ത് ഉമ്മു സൽമ പറഞ്ഞു, ഇത് എന്റെ എളാപ്പയുടെ മകനാണ്, ഞാൻ ഇദ്ദേഹത്തിന്റെ ബന്ധുവും കുടുംബക്കാരിയുമാണ്. അതുകൊണ്ട് എന്റെ വീട്ടിലാണ് ഇദ്ദേഹത്തിന്റെ പരിചരണവും ചികിത്സയും നടക്കേണ്ടത്. എന്നാൽ പരിക്കുകളുടെ കാഠിന്യം കാരണം ഒന്നര രണ്ടു ദിവസത്തിന് ശേഷം തന്നെ അദ്ദേഹം വഫാത്തായി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷമ്മാസിനെയും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിൽ തന്നെ കബറടക്കുക, ഏതുപോലെ മറ്റു ശുഹദാക്കളെ ചെയ്തുവോ. മറ്റൊരു സഹാബി സയ്യിദ് ബിൻ സൈദ് ആണ് ഇദ്ദേഹം ഹദ്രത്ത് ഉമറിന്റെ സഹോദരി ഭർത്താവായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഇസ്ലാം സ്വീകരിച്ചത്. കാരണം അടിക്കാനായി ഹദ്രത്ത് ഉമർ കൈ ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഹദ്രത്ത് ഉമറിന്റെ സഹോദരി മുന്നിൽ വരികയും അവർക്ക് പരിക്കുപറ്റുകയും ചെയ്തു. അതിന്റെ സ്വാധീനം ഹദ്രത്ത് ഉമറിലും ഉണ്ടായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കുകയും അതിനേക്ക് ചായുകയും ചെയ്തു. ഹദ്രത്ത് സഈദിന്റെ ഹൃദയവിശാലതയെക്കുറിച്ചും അള്ളാഹുവിനോടുള്ള ഭയത്തെക്കുറിച്ചും ഒരു സംഭവം കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒരു ഭൂസ്വത്തുണ്ടായിരുന്നു, കുറച്ച് അളവിൽ ഭൂമി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചിലവുകൾ കഴിഞ്ഞിരുന്നത്. ഒരു സ്ത്രീയുടെ ഭൂമിയും അദ്ദേഹത്തിന്റെ ഭൂമിയോട് ചേർന്ന് കിടന്നിരുന്നു. ആ സ്ത്രീ അദ്ദേഹത്തിന്റെ ഭൂമിക്ക് മേൽ ഉടമസ്ഥാവകാശം ഉന്നയിച്ചു. ഇതിൽ കുറച്ച് ഭൂമി അവിടുന്ന് എന്റെ അപഹരിച്ചിട്ടുണ്ട്. ഹസ്രത്ത് സഈദ് പറഞ്ഞു, ഒരു കേസും നടത്തേണ്ടതില്ല. തന്റെ മുഴുവൻ ഭൂമിയും അദ്ദേഹം കൈവിട്ട് കളഞ്ഞു. ആ ഭൂമി ആ സ്ത്രീക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഏതൊരാളാണോ അവകാശമില്ലാതെ ഒരാളുടെ ഒരു ചാൺ ഭൂമി പോലും എടുക്കുന്നത്, അയാൾക്ക് ഖിയാമത്ത് നാളിൽ 7 ഭൂമിയുടെ ഭാരം ചുമക്കേണ്ടതായി വരും. അതുകൊണ്ട് ഞാൻ ഈ ആരോപണം എന്റെ മേൽ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല, കലഹിക്കാനും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ലോകം ഒരാളുടെ ഭൂമി പിടിച്ചടക്കി എന്ന് പറയാതിരിക്കുന്നതിനും ആർക്കും പറയാൻ സാധിക്കുമായിരുന്നു. ഒരു സ്ത്രീയുടെ ഭൂമി അവിടുന്ന് പിടിച്ചുവെച്ചു. ഇപ്പോൾ അത് അറിയാൻ സാധിച്ചപ്പോൾ ഭൂമി തിരിച്ചു നൽകുകയാണ്. അതുകൊണ്ട് തന്നെ സ്വയം ഈ ആരോപണത്തിൽ നിന്ന് തന്നെ മുക്തനാക്കുന്നതിനു വേണ്ടി വലിയ ദുആ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ആ സ്ത്രീക്ക് വേണ്ടി ദുആ ചെയ്തു. അഥവാ ഇവർ അക്രമത്തിന് ഇരയാക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, ഈ സ്ത്രീ അക്രമിയാണെങ്കിൽ അള്ളാഹു ഇവരെ പിടിക്കട്ടെ, അവർക്ക് മോശം പര്യവസാനം ഉണ്ടാകട്ടെ. അങ്ങനെ പറയുന്നവർ പറയുന്നു, ആ സ്ത്രീ അന്ധയായി നശിച്ചു, അങ്ങനെ പാഠം ഉൾക്കൊള്ളുന്ന ഒരടയാളമായി മാറി. സത്യമായ കാര്യം പറയുകയും ആരെയെങ്കിലും ഭയക്കാതിരിക്കുകയും ചെയ്യുക എന്നത് സഹാബാക്കളുടെ അടയാളമായിരുന്നു. ഹസ്രത്ത് സഈദ് ബിൻ സൈദിനെ കുറിച്ച് പറയുന്നു, ഒരു ദിവസം കൂഫയിൽ അമീർ മുആവിയ നിശ്ചയിച്ച ഗവർണർ ഒരു ദിവസം ജാമിയ മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു. ഹസ്രത്ത് സഈദ് അവിടേക്ക് കടന്നു വന്നു. ഗവർണർ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു, തന്റെ കൂടെ ഇരുത്തി. ഇതിനിടക്ക് കൂഫായിലെ ഒരു വ്യക്തി വരികയും ഹസ്രത്ത് അലിയെ ചീത്ത പറയാൻ തുടങ്ങുകയും ചെയ്തു. ഹസ്രത്ത് സഈദ് ഇത് കണ്ട് അയാളിൽ അങ്ങേയറ്റം അനിഷ്ടം പ്രകടിപ്പിച്ചു. ഗവർണറുടെ മുന്നിൽ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാം, അതിലാണ് ഹിക്മത്ത് എന്ന് വിശ്വസിച്ചില്ല. പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും തൽഹയും സുബൈർ ബിൻ അവാമും സഅദും അബ്ദുറഹ്മാൻ ബിൻ ഔഫും സ്വർഗത്തിലായിരിക്കും. പറയുന്നു, 10-ാമത് ഒരാൾ കൂടിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആളുകൾ ശക്തി ചെലുത്തി ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ആ 10-ാമത്തെ ആൾ ഞാൻ സഈദ് ബിൻ സൈദ് ആണ്. അങ്ങയിൽ നിന്ന് ഈ ഒരു ഹദീസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഏറ്റവും വലിയ പലിശ, അതായത് ഹറാമക്കപ്പെട്ട കാര്യം, മുസ്ലിമിന്റെ അഭിമാനത്തിനു മേലുള്ള അനാവശ്യമായ ആക്രമണമാണ്. ഇന്ന് ഈ ഒരു കാര്യമാണ് മുസ്ലിങ്ങൾ മറന്നിരിക്കുന്നത്. വലിയ തോതിൽ മുതൽ ചെറിയ തോതിൽ വരെ, ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നാം കാണുന്നു, മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ അഭിമാനത്തിനു മേൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു സഹാബി ഹസ്രത്ത് സുഹൈബ് ബിൻ സനാൻ റൂമിയെക്കുറിച്ചുള്ളതാണ്. അള്ളാഹുവിന്റെ അനുവാദപ്രകാരം മുസ്ലിങ്ങൾക്ക് ഹിജ്റത്ത് ചെയ്യാനുള്ള അനുവാദം ലഭിച്ചപ്പോൾ ഹസ്രത്ത് സുഹൈബും ഹിജ്റത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു. അദ്ദേഹം മെല്ലെ മെല്ലെയാണ് പുരോഗതി കൈവരിച്ചത്. ഒരു അടിമയായിക്കൊണ്ടാണ് വന്നത്, പിന്നീട് സ്വതന്ത്രനായി, പിന്നീട് പുരോഗതി കൈവരിച്ചു, കച്ചവടം ആരംഭിച്ചു, വലിയ ധനികനായ കച്ചവടക്കാരനായി തീർന്നു. കച്ചവടം മുഖേന വലിയ ധനം അദ്ദേഹം സമ്പാദിച്ചു. ഹിജ്റത്ത് ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോൾ മക്കാർ പറഞ്ഞു, നീ ഒരു ദരിദ്രനായ അടിമയായിക്കൊണ്ടാണ് ഞങ്ങളുടെ നഗരത്തിൽ വന്നത്. ഞങ്ങൾ നീ ഇവിടെ നിന്ന് സമ്പാദിച്ച ധനം കൊണ്ടുപോകാൻ ഒരിക്കലും നിന്നെ അനുവദിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ എന്റെ ധനം ഉപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുമല്ലോ. അഥവാ ധനം ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഏതായിരുന്നാലും അദ്ദേഹം തന്റെ പകുതി ധനം മക്കാരുടെ പക്കൽ ഏൽപ്പിച്ചു. എന്നിട്ട് ഹിജ്റത്തിനുള്ള പ്രോഗ്രാം തയ്യാറാക്കി. അദ്ദേഹം തന്റെ കുടുംബത്തോടൊപ്പം മദീനയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ചില ഖുറൈശികൾ അങ്ങേ പിന്തുടർന്നു. ഷുഐബ് ഒരു ധൈര്യശാലിയായ വ്യക്തിയായിരുന്നു. അമ്പ് എയ്ത്ത് വളരെ നല്ല നിലയിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അമ്പെയ്ത്തിൽ വളരെയധികം പ്രാവീണ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം കുഫാറിനെ കണ്ട് തന്റെ ആവനാഴിയിൽ നിന്ന് എല്ലാ അമ്പുകളും എടുത്തു നിരത്തിവെച്ചു. അവരെ നോക്കി പറഞ്ഞു, ഓ ഖുറൈശികളെ, നിങ്ങൾക്കറിയാവുന്നതാണ് ഞാൻ നിങ്ങളെക്കാൾ നല്ല അമ്പെയ്ത്തുകാരനാണ്. എന്റെ അവസാനത്തെ അമ്പു തീരുന്നതുവരെ നിങ്ങൾക്ക് എന്നിലേക്ക് എത്താൻ പോലും സാധിക്കുകയില്ല. അതിനുശേഷം എന്റെ വാൾ എന്റെ പക്കലുണ്ട്. അത് മുഖേന നിങ്ങൾക്ക് ഞാനുമായി യുദ്ധം ചെയ്യേണ്ടതായി വരും. നിങ്ങൾ എന്നെ സമാധാനപൂർവ്വം പോകാൻ അനുവദിക്കുക, ഇതാണ് നല്ലത്. അതിനു പകരം എന്റെ ബാക്കിയുള്ള ധനം, അത് ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, അത് എടുത്തുകൊള്ളുക. അങ്ങനെ അദ്ദേഹം വളരെയധികം ഹിക്മത്തോടുകൂടി തന്റെ ധനം ത്യാഗം ചെയ്തുകൊണ്ട് തന്റെ മക്കളെയും രക്ഷപ്പെടുത്തി സ്വയം സുരക്ഷിതനായി എത്തിച്ചേരുകയും ചെയ്തു. സ്വയബ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ ഹാജരായപ്പോൾ എപ്രകാരമാണ് അദ്ദേഹം മുഴുവൻ ധനവും നൽകിക്കൊണ്ട് ജീവനും ഈമാനും രക്ഷിച്ചുകൊണ്ട് ഇവിടെ വന്നത്? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ ചെയ്തത് ഒരു നഷ്ട കച്ചവടമല്ല, വളരെ നല്ലൊരു കച്ചവടമാണ്. എല്ലാ സഹാബാക്കൾക്കും അവരവരുടെ ഒരു രീതിയുണ്ട്. ഒരവസരത്തിൽ ഹസ്രത്ത് ഉമർ ഹസ്രത്ത് സുഹൈബിനോട് പറഞ്ഞു, താങ്കൾ ആളുകൾക്ക് വളരെയധികം വലിയ തോതിൽ ഭക്ഷണം കഴിപ്പിക്കുന്നു, അതിൽ അമിതത്വം ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹസ്രത്ത് സുഹൈബ് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിപ്പിക്കുന്നത് ഇതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ ഉപദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളിൽ ഉത്തമനായ വ്യക്തി അയാളാണ് ആരാണോ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുകയും സലാം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്നത് ജനങ്ങളോട് പറയുന്നത് ഒരു നന്മയാണ്. ഉത്തമരായ ആളുകളുടെ അടയാളമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പറഞ്ഞിരിക്കുന്നു. പറയുന്നു, ഈ ഉപദേശം ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിരിക്കുന്നു. മദീനയിൽ വന്നപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞതായിരുന്നു, ഞാൻ അതിനെ അരക്കെട്ടുറപ്പിച്ചു. ഞാൻ അനുവദനീയമല്ലാത്ത രീതിയിലല്ലാതെ ധനം ചിലവ് ചെയ്യുന്നില്ല, അമിതവ്യയം കാണിക്കുന്നില്ല. ഹസ്രത്ത് സുഹൈബിന്റെ സ്ഥാനം ഹസ്രത്ത് ഉമറിന്റെ ദൃഷ്ടിയിലും വളരെ വലുതായിരുന്നു. അങ്ങനെ ഹസ്രത്ത് ഉമർ തന്റെ ജനാസ ഹസ്രത്ത് സുഹൈബിനെ കൊണ്ട് നമസ്കരിപ്പിക്കണം എന്നാണ് വസീയത്ത് ചെയ്തിരുന്നത്. ഏതുവരെ അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കപ്പെട്ടില്ലയോ അതുവരെ നമസ്കാരത്തിന്റെ ഇമാമത്വം ഇദ്ദേഹമാണ് വഹിച്ചിരുന്നത്. ഹസ്രത്ത് ഉസാമ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതന്ത്രനാക്കപ്പെട്ട അടിമ ഹസ്രത്ത് സൈദിന്റെ മകനായിരുന്നു. ഹസ്രത്ത് ഉസാമ ആ സൗഭാഗ്യവാനായിരുന്നു. അദ്ദേഹത്തിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഉസാമ സ്വയം പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹുസൈനെയും അദ്ദേഹത്തെയും രണ്ടുപേരെയും രണ്ടു തുടകളിൽ ഇരുത്തുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, അള്ളാഹു ഇവർ രണ്ടുപേരെയും നീ സ്നേഹിക്കണമേ, ഞാൻ ഇവരെ സ്നേഹിക്കുന്നു. എന്നാൽ എവിടെയാണോ തർബിയത്തിന്റെയും ദീനിന്റെയും കാര്യം വരുന്നത് അവിടെ കേവലം അള്ളാഹുവിന്റെ കൽപ്പന മാത്രമാണുള്ളത്. പിന്നീട് വ്യക്തിപരമായ സ്നേഹം ഇല്ലാതായിത്തീരുന്നു. ഹസ്രത്ത് ഉസാമ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചെറിയ പ്രായമുള്ള ആളായിരുന്നു. എന്നല്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 18 വയസ്സായിരുന്നു. എന്നാൽ ചില യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഒരു സംഭവം കാണാം. ഒരു യുദ്ധത്തിൽ ഒരു നിഷേധി ഉസാമയുടെ മുന്നിൽ വന്നു. അയാൾ ഉടനെ തന്നെ കലിമ ചൊല്ലി. എന്നാൽ അദ്ദേഹം അയാളെ എന്നിട്ടും വധിച്ചു കളഞ്ഞു. മരണഭയം കൊണ്ടാണ് അയാൾ കലിമ ചൊല്ലിയത്. ഹസ്രത്ത് ഉസാമ പറയുന്നു, ഞാൻ ഈ സംഭവം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ വിവരിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ ആ വ്യക്തി കലിമ ചൊല്ലിയതിനു ശേഷവും അയാളെ വധിച്ചു കളഞ്ഞുവോ? ഞാൻ പറഞ്ഞു, അയാൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് കലിമ ചൊല്ലിയത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അയാളുടെ ഹൃദയം തുറന്നു നോക്കിയിരുന്നുവോ? വീണ്ടും പറഞ്ഞു, നീ അയാളെ ഷഹാദത്ത് കലിമ ചൊല്ലിയതിനു ശേഷവും കൊന്നുകളഞ്ഞുവോ? ഉസാമ പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകൾ ഇത്ര തവണ ആവർത്തിച്ചു. ഞാൻ ആഗ്രഹിച്ചു, ഞാൻ ഇതിന് മുസ്ലിം തന്നെ ആയിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നു. ഉസാമ പറഞ്ഞു, ഞാൻ ഭാവിയിലേക്കായി പ്രതിജ്ഞ ചെയ്തു, ഒരിക്കലും തന്നെ ഒരാളെയും ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുന്നത് വധിക്കുകയില്ല. ഈ കാര്യം ഇന്നത്തെ മുസ്ലിങ്ങളും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ അന്യരിൽ അക്രമം ചെയ്യുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് അതിന്റെ അവസ്ഥയിൽ തന്നെയുണ്ട്. പരസ്പരം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സിറിയയിലെ യുദ്ധം എടുക്കുക, അതിനെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ കുറച്ചു വർഷമായി അത് തുടങ്ങിയ കാലം മുതൽ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വധിക്കപ്പെട്ടു. മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. കലിമ ചൊല്ലുന്നവർ തന്നെ മറ്റുള്ളവരെ വധിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ പേരിൽ കൊന്നുകൊണ്ടിരിക്കുന്നു. യമനിൽ കലിമ ചൊല്ലുന്നവരെ കൊന്നുകൊണ്ടിരിക്കുന്നു, മറ്റ് അക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഈ മുസ്ലിങ്ങൾക്കും ബുദ്ധി നൽകുമാറാകട്ടെ. സഹാബാക്കളുടെയും റസൂലിനോടുമുള്ള സ്നേഹത്തിന്റെ കേവല മുദ്രാവാക്യം മുഴക്കുന്നവർ മാത്രമാകാതിരിക്കുക, മറിച്ച് അവരുടെ കർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീരട്ടെ. എന്നാൽ യഥാർത്ഥ കാര്യം ഇതാണ്, ഇവർ ഇസ്ലാമിന്റെ പേരിൽ തങ്ങളുടെ സ്വാർത്ഥത പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിന്റെ ABCD പോലും ഇവർക്ക് അറിയുകയില്ല. തങ്ങളുടെ മഹത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇവരുടെ ശ്രമം. വായിൽ അള്ളാഹുവിന്റെ പേരാണ്, എന്നാൽ ഹൃദയങ്ങളിൽ കേവലം സ്വാർത്ഥത മാത്രമാണ് ഉള്ളത്. ലോകത്ത് ഈ കാലഘട്ടത്തിൽ അള്ളാഹു യഥാർത്ഥ തഖ്വ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചയച്ചിരിക്കുന്നു. ഈ മുസ്ലിങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ട് ഇവരുടെ പരിഷ്കരണം നടക്കുകയില്ല. ഏതുവരെ അവർ ഈ മഹാത്മാവിനെ വിശ്വസിക്കുന്നില്ലയോ, ഇവരുടെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് നാം നന്ദി കാണിക്കേണ്ടതാണ്. നന്ദികളുടെ വികാരം കൊണ്ട് നാം വളരെയധികം മുന്നോട്ടു പോകേണ്ടതാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി നാം ആ മാർഗദർശകനെ വിശ്വസിച്ചു. ആരെയാണോ അള്ളാഹു ഈ കാലഘട്ടത്തിൽ നിയോഗിച്ചയച്ചത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനായിക്കൊണ്ട് അവിടുന്ന് നമുക്ക് സഹാബാക്കളുടെ സ്ഥാനത്തെക്കുറിച്ചും പറഞ്ഞു തന്നു. അവരുടെ പിന്നാലെ ചരിക്കാനും നമ്മെ ഉപദേശിക്കുകയുണ്ടായി. ഈ കാര്യം നമുക്ക് പറഞ്ഞു തന്നു, സഹാബാക്കളുടെ മാതൃക ഏതു വിധത്തിലാണ്, നിങ്ങൾ അവരെ മാതൃകയാക്കി മനസ്സിലാക്കേണ്ടതാണ്, അവരുടെ പിന്നാലെ ചരിക്കാനായി പരിശ്രമിക്കേണ്ടതാണ്. ഈ ഒരൊറ്റ മാർഗം മാത്രമാണ് അഥവാ നാം നമ്മുടെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ അങ്ങയുടെ വാക്കുകൾ മനസ്സിലാക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുകയാണ് എങ്കിൽ യഥാർത്ഥ മുസ്ലിമായി മാറുന്നതാണ്. അവിടുന്ന് പറയുന്നു, യഥാർത്ഥ കാര്യം ഇതാണ്, ഏതുവരെ മനുഷ്യൻ തന്റെ ആഗ്രഹങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വരുന്നില്ലയോ, അതുവരെ ഒരിക്കലും ഒന്നും നേടാൻ സാധിക്കുകയില്ല, മറിച്ച് തങ്ങളുടെ നഷ്ടം വരുത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ ശരീരേച്ഛകളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും വെറും കൈയോടെ ശുദ്ധമായ ഹൃദയവുമായി അള്ളാഹുവിന്റെ സമക്ഷത്തിൽ പോകാൻ തയ്യാറാവുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് നൽകുന്നു, അള്ളാഹു അവരെ സഹായിക്കുന്നു. എന്നാൽ നിബന്ധന ഇതാണ്, മനുഷ്യൻ മരിക്കാൻ തയ്യാറാകണം. അവന്റെ മാർഗത്തിൽ മരണത്തെയും നിന്ദ്യതയും സ്വാഗതം ചെയ്യുന്നവനായി മാറുകയും വേണം. വീണ്ടും അവിടുന്ന് പറയുന്നു, നോക്കുക, ലോകം നശ്വരമായൊരു വസ്തുവാണ്, എന്നാൽ അതിന്റെ അനുഭൂതിയും അവർക്കാണ് ലഭിക്കുക. ആരാണോ അതിനെ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുന്നത്, ഇത് കാരണം കൊണ്ടാണ് ആരാണോ അള്ളാഹുവിന്റെ സമീപസ്ഥരാകുന്നത്. ഇപ്പോൾ സഹാബാക്കളുടെ സംഭവങ്ങൾ നാം കാണുകയുണ്ടായി. അള്ളാഹുവിന് വേണ്ടി അവർ ഉപേക്ഷിച്ചുവെങ്കിൽ അള്ളാഹു ഒരുപാട് നൽകുകയുണ്ടായി. എന്നിട്ടും അവർക്ക് അവരുടെ പര്യവസാനത്തെക്കുറിച്ചും ആഖിറത്തിനെക്കുറിച്ചുമുള്ള ചിന്തയാണുള്ളത്. ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചതിനു ശേഷവും അഥവാ അവർ പൂർണ്ണമായ നിലയിൽ അള്ളാഹുവിന്റേതായി മാറിയിരുന്നു. അവിടുന്ന് പറയുന്നു, ഏതൊരാളാണോ അള്ളാഹുവിന് സമീപസ്ഥനാകുന്നത്, അള്ളാഹു ലോകത്ത് അയാൾക്ക് സ്വീകാര്യത വ്യാപിപ്പിക്കുന്നു. ഇത് ആ സ്വീകാര്യതയാണ്, അതിനുവേണ്ടി ഭൗതികരായ ആളുകൾ ആയിരക്കണക്കിന് പരിശ്രമം നടത്തുന്നു. ഈ വിധത്തിലുള്ള ഒരു ബഹുമതി എങ്ങനെ ലഭിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ബഹുമാനത്തിന്റെ സ്ഥാനമോ ദർബാറിൽ കസേരയോ ലഭിക്കണം. കസേര ലഭിക്കുന്നവരിൽ പേര് എഴുതപ്പെടണം. ചുരുക്കത്തിൽ എല്ലാ ഭൗതിക ബഹുമതികളും അവർക്കാണ് നൽകപ്പെടുന്നത്. എല്ലാ ഹൃദയങ്ങളിലും അവരുടെ മഹത്വവും സ്വീകാര്യതയും ഇട്ടുകൊടുക്കുന്നു. ഏതൊരാളാണോ അള്ളാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ നഷ്ടപ്പെടുത്താനും തയ്യാറാകുന്നത്, തയ്യാറാകുന്നു എന്ന് മാത്രമല്ല മറിച്ച് ഉപേക്ഷിക്കുന്നവരായിത്തീരുന്നത്. ചുരുക്കത്തിൽ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുന്നവർക്ക് എല്ലാം നൽകപ്പെടുന്നു. അതിനാൽ അതിനേക്കാൾ കൂടുതൽ ഏതുവരെ അവർ പ്രാപിക്കുന്നില്ലയോ അതുവർ അവർ മരിക്കുകയില്ല. ഏതൊന്നാണോ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയത്, അള്ളാഹു ആരുടെയും കടം തന്റെ മേൽ വെക്കുകയില്ല. എന്നാൽ ഖേദം ഈ കാര്യത്തിലാണ്, ഈ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരും ഇതിന്റെ യാഥാർത്ഥ്യം അറിയുന്നവരും വളരെ കുറച്ചുപേർ മാത്രമാണ്. അള്ളാഹു നമുക്ക് നാം അങ്ങയുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും യഥാർത്ഥ രീതിയിൽ അനുധാവനം ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിത്തീരട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഹാജിർ നമസ്കരിപ്പിക്കുന്നതാണ്. അത് ബഹുമാനപ്പെട്ട അമത്തുൽ മജീദ് സാഹിബ ചൗധരി, നാസിർ അഹമ്മദ് സാഹിബ് നായിബ് അമീർ യു കെ, അതുപോലെ മർക്കസി ജായ്ദാദ് വകുപ്പിന്റെ ഇൻചാർജുമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഇവരുടെ വഫാത്ത് January 9 നടന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ മൗലവി അബ്ദുള്ള സന്നോരി സാഹിബ് സഹാബി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പൗത്രിയായിരുന്നു. വിവാഹത്തിനു ശേഷം 1978 മുതൽ മസ്ജിദ് ഫസലിന്റെ സമീപമാണ് താമസിച്ചിരുന്നത്. കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന ആളായിരുന്നു. കൃത്യമായി ചന്ത നൽകുന്ന, വളരെ അനുകമ്പയുള്ള, എല്ലാവരുമായി ഇടപഴകുന്ന, അതിഥി സൽക്കാരപ്രിയയായ, വളരെ മുഖലിസായ വനിതയായിരുന്നു. എല്ലാവരെയും ദുഃഖത്തിൽ പങ്കുചേരുമായിരുന്നു. ഖിലാഫത്തുമായി ബന്ധമുണ്ടായിരുന്നു. എപ്പോഴും തന്റെ കുട്ടികളെ ഈ ബന്ധത്തെക്കുറിച്ച് ഉപദേശിക്കുമായിരുന്നു. നമസ്കാരം കൃത്യനിഷ്ഠമായി അനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് ഉപദേശിക്കുമായിരുന്നു. കുട്ടികൾക്ക് നല്ല തർബിയത്ത് നൽകാനായി പരിശ്രമിച്ചു. അതോടൊപ്പം തന്നെ മുഹല്ലയിലെ കുട്ടികൾക്കും ഖുർആൻ പഠിപ്പിക്കാൻ തൗഫീക്ക് ലഭിച്ചു. ലജന യു കെയിൽ ഖിദ്മത്തെ ഖൽക്ക്, സിയാഫത്ത് എന്ന വകുപ്പുകൾ കൂടാതെ ജൽസ സാലാനയിൽ നാസിമ മെഹ്മാൻ നവാസ് ആയിക്കൊണ്ടും ഖിദ്മത്ത് ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ദുഃഖിതരിൽ ഇവരുടെ ഭർത്താവ് നാസിർ അഹമ്മദ് സാഹിബിനെ കൂടാതെ 4 പെൺകുട്ടികളുണ്ട്. യു കെ സദർ സാഹിബ ലജന ഇമായില്ല, യു കെ ഇപ്പോഴത്തെ ആളും മുമ്പുള്ള ആളും ഷമായില നാഗി സാഹിബ, ഇവർ രണ്ടുപേരും ഇതാണ് എഴുതിയിട്ടുള്ളത്. വളരെയധികം സ്നേഹിക്കുന്ന ഒരു വനിതയായിരുന്നു. നിസ്വാർത്ഥമായ സ്നേഹം കാണുന്ന ഓരോരുത്തർക്കും തോന്നുമായിരുന്നു. ജൽസയിൽ നീണ്ടകാലം നാസിമ മെഹ്മാൻ നവാസായി ജോലി നിർവഹിച്ചു. വളരെ ഇഖ്ലാസോടും അധ്വാനത്തോടും കൂടി ഈ ജോലി ചെയ്തു. സെക്രട്ടറി സിയാഫത്തായും സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. വളരെ വിനയത്തോടുകൂടി ഈ ജോലി ചെയ്തു. അള്ളാഹു മർഹൂമയുടെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. ഇവരുടെ നന്മകൾ ഇവരുടെ മക്കളിലും അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് ശേഷം ജനാസ ഹാജിറാണ്. ഞാൻ പുറത്തുപോയി ജനാസ നമസ്കരിപ്പിക്കും. സഹോദരന്മാർ ഇവിടെ തന്നെ സഫ് ശരിയാക്കി നിൽക്കുക.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله ان الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَادْعُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ.
اللهم صل على محمد وعلى آل محمد.